ഇവരുടെ ഒരു പ്രാർത്ഥനയാണ്. ദൈവത്തിന്റെ ആയിരിക്കാം ദൈവമായി സമയവരെ പരിഗ്രഹിക്കാൻ പോവുകയാണ്. ഇപ്പോൾ നാളെ ശാസ്ത്രി രണ്ടാം ഘട്ടത്തിൽ മുന്നോട്ട് കടന്നു വന്ന ദൈവത്തിന്റെ വാക്കിൽ നമ്മൾ സംസാരിക്കുന്നത്.
നാം തിരുമാസം ഉണ്ടാകട്ടെ. നല്ല രാത്രികാലത്തിനായി കർത്താവിനെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. വീണ്ടും ഈ രണ്ടാമത്തെ ദിവസം ഞങ്ങളുടെ മധ്യത്തിൽ കർത്താവിന്റെ സാക്ഷിയായി നൽകുവാൻ ദൈവം എനിക്ക് ഒരുക്കിയ അവകാശം ഓർത്താൻ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എത്ര പേർക്ക് സന്തോഷമുണ്ട്? എന്റെ പേര് അന്ന കണ്ടെത്തുക. ഒരു കാര്യം പറയാൻ പറഞ്ഞു, ഞാൻ ഈ കണ്ടത്തിൽ നിന്ന് കരയ്ക്കുകയായിരുന്നു. ഞാൻ വന്ന് കണ്ടത്തിലായിരുന്നു, പക്ഷെ ഇപ്പൊ കരയ്ക്കാം. കുഴിയിൽ നിന്നും കുഴഞ്ഞിട്ടിൽ നിന്നും എന്റെ കർത്താവിനെ കയറ്റി ക്രിസ്തു എന്ന പാഠമേൽ നിർത്തി എന്റെ പാലിൽ അവനൊരു പുതിയ പാട്ട് തന്നു. എന്റെ ദൈവത്തിന്റെ സ്തുതി തന്നെ. അവർക്ക് പലതും വിട്ടു കളയാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് അവരാ നാശകരമായ കുഴി കിടക്കുന്നു. പ്രൈസ് ദ ലോർഡ്. നമുക്ക് ഈ രാത്രികാലം അല്പസമയത്തെ വചന ധ്യാനത്തിനായിട്ട് ഒരു വേദന പുസ്തകം 55 അധ്യായം 2
വാക്യം. നിങ്ങളുടെ പ്രയത്നബന്ധവും കലവിടുന്നതിന് എന്റെ വാക്ക് ശ്രദ്ധിച്ച് കേട്ട് നന്മ അനുഭവിക്കുകയും പുഷ്പഭൂതടിച്ച്
കണ്ണുകളെ അടിക്കാൻ പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സമാധാനത്തിന്റെ ഞങ്ങളുടെ ജീവിതത്തിന്റെ വഴിത്തിരിവിന്റെ രാത്രിയായി തീരണമെന്ന് ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുകയാണ്. കഴിഞ്ഞ കാലങ്ങളിൽ കഥാവി സ്വസ്ഥതയില്ലാതെ സമാധാനമില്ലാതെ സന്തോഷം എന്നറിയാതെ ഞങ്ങൾ നെട്ടോട്ടം ഓടിക്കപ്പെട്ടു. എന്നാൽ ഈ രാത്രി വാസ്തവമായി ഞങ്ങൾ സമാധാനത്തിലുള്ളത് ഞങ്ങൾ അറിയുന്ന രാത്രിയായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. കടന്നു വന്ന ജനത്തെ അങ്ങയുടെ കരങ്ങൾ ഏൽപ്പിക്കുന്ന പിതാവി, ഈ വചനം കേൾക്കുന്ന ഓരോരുത്തര വ്യക്തികളിലും അവർ തന്നെത്താൻ ചതിക്കുവാൻ നീ സമ്മതിക്കുന്ന കർത്താവെ, ഈ വചനം അവരുടെ ഹൃദയത്തിൽ ക്രിയ ചെയ്യണം. ഒരു ലുദിയുടെ ഹൃദയം അവിടുന്ന് തുറന്നുവെങ്കിൽ ഈ ജനത്തിന്റെ ഹൃദയം ദൈവമേ നീ തുറക്കണമെന്ന് അപേക്ഷിക്കുകയാണ് കർത്താവെ. അവരെ അങ്ങയുടെ മുറിഞ്ഞ കരങ്ങളിൽ ഏൽപ്പിക്കുന്ന പിതാവെ, ഏഴേ അഴിയനെ അങ്ങയുടെ കരങ്ങളിൽ തരട്ടെ. മൺപൊഴിയാണെന്ന് അവിടുന്ന് അവിടുന്ന് അറിയുന്നുവല്ലോ കർത്താവെ. ശിഷ്യന്മാരുടെ തലയ്ക്ക് മുകളിൽ പ്രത്യക്ഷമായ നാവിനെത്തുന്ന അടിയനെ അനുഗ്രഹം പ്രാർത്ഥിക്കുന്നു. ക്രിസ്തുവിൽ മൂന്നാമനായ പരിശുദ്ധമാവിന്റെ സാന്നിധ്യത്തെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. ദൈവത്തിന്റെ മാവിയെ ഞങ്ങൾ അങ്ങേക്ക് കീഴ്പ്പെടുകയാണ്. ശരീരാത്മ ദേഹികളെ വിധേയപ്പെടുത്തുന്നു, സമ്പൂർണമായി സമർപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടിരിക്കുക സ്തോത്രം യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. പണ്ടാരാ എന്താ പറഞ്ഞത്? ഉള്ളത് പറഞ്ഞ എന്താ പറഞ്ഞ, പറഞ്ഞില്ലെങ്കിൽ അവൻ പട്ടിയെ വെച്ച് തിന്നും, പറഞ്ഞ് അമ്മ അടിയുള്ളൂ എന്ന് പറഞ്ഞ ഉള്ളത് പറഞ്ഞാൽ ചിലർക്ക് പിടിക്കത്തില്ല. പ്രിയജനോ, പറഞ്ഞില്ലെങ്കിൽ തമ്പുരാൻ എന്നോട് കണക്ക് ചോദിക്കും. അതുകൊണ്ട് നാട്ടുകാരെ തല്ലിയാലും വേണ്ടിയല്ല, എന്ത് ചെയ്താലും വേണ്ടിയല്ല, അറിഞ്ഞൊരു സത്യം പറയണം. അതാ ഞാൻ തീരുമാനിച്ചിരിക്കുന്നു. പ്രിയജനോ, സ്റ്റെഫാനോസ് ഒന്നേ പ്രത്യേകിച്ചുള്ളൂ, ഒറ്റ പ്രാവശ്യം മതി. എന്നോട് ഒരിക്കലൊരു കർത്താവിന്റെ ദാസൻ പറഞ്ഞു, ഞങ്ങളിങ്ങനെ ബോംബെക്ക് യാത്ര ചെയ്യുക, അത്ര സീനിയറായിട്ടുള്ള ഒരു ദേവദാസൻ എന്നെ വളരെ ജീവിക്കുന്നുണ്ട്. കർത്താവിന്റെ ദാസൻ എന്നോട് പറഞ്ഞു, ആന്റി ഇങ്ങനെ അങ്ങ് പ്രസംഗിക്കല്ലോ കേട്ടോ, ഇങ്ങനെ അങ്ങ് പ്രസംഗിച്ചാൽ കുറച്ച് കഴിയുമ്പോൾ പിന്നെ ആരും വിളിക്കല്ലോ. എന്തിനാ ഒത്തിരി വിളിക്കുന്നത്? ഒന്നും പറഞ്ഞ് പുറപ്പെട്ടില്ല, ഒത്തിരി പ്രാവശ്യം പറ്റത്തേ കാര്യം, ഒരൊറ്റ പ്രാവശ്യം പറഞ്ഞാൽ മതി. പ്രൈസ്. അതുകൊണ്ട് ചിലതൊക്കെ പറയുമ്പോൾ ചിലതൊക്കെ ശ്രദ്ധിക്കും, കുത്തി പ്രസംഗം. എനിക്ക് അങ്ങനെ ഒരു പരിപാടിയേ ഇല്ല, ഉള്ളത് മുഖത്ത് നോക്കി പറയും. കുത്തു കൊള്ളുന്നവര് മറ്റങ്ങളായി തീരണം. പ്രൈസ്. അതുകൊണ്ട് ചിലടത്തൊക്കെ ചെല്ലുമ്പോൾ പറയും, ചില ലൂഡിയന്മാർക്ക് എന്നെ അടിക്കണമെന്ന് തോന്നും, ഇങ്ങനെയൊക്കെ വരുന്നൊക്കെ പറയും. പക്ഷെ ഇതുവരെ ആരിപ്പിച്ചില്ല, എന്താണെന്ന് അറിയത്തില്ല. പ്രൈസ്. ഏതായാലും നമുക്ക് വായിച്ച കുറിവാടത്തിലേക്ക് മടങ്ങിപ്പോകാം. അപ്പമല്ലാത്തതിന് ദ്രവ്യവും തൃപ്തി വരുത്താത്തതിന് നിങ്ങളുടെ പ്രയത്ന ഫലവും ചെലവിടുന്നത് എന്തിന്? പ്രീതലോ, പ്രീതലോ, വായിക്കുന്നത് ശ്രദ്ധിച്ച് കേൾക്കണം. അപ്പമല്ലാത്തതിന് ദ്രവ്യവും തൃപ്തി വരുത്താത്തതിന് നിങ്ങളുടെ പ്രയത്ന ഫലവും ചെലവിടുന്നത് എന്തിന്? ഇതൊരു ചോദ്യമാണ്. കാരണം ഇന്ന് ജനം ചെയ്തുകൊണ്ടിരിക്കും. ഞാൻ ഇപ്പൊ ഇങ്ങോട്ട് വന്നപ്പോ ഞാൻ കണ്ട ഒരിടത്ത് ഈ ദേശത്ത് വന്നിട്ട് മെഴുകുതിരി കത്തിക്കുന്നത് എങ്ങനെയാണ്? എനിക്ക് ഇവിടെയൊക്കെ ഈ മെഴുകുതിരി ഒക്കെ ഉണ്ടോ ആർക്കറി? ഏതായാലും കത്തി ഇങ്ങനെ നിപ്പുണ്ട് ഒരാള്. ഈ മെഴുകുതിരി കത്തിത്തീരുന്നതല്ലാതെ പ്രശ്നത്തിന് വിടുന്നില്ല. കാര്യം എന്താ ഞാൻ ഈ പറയുന്നത് വെച്ചാൽ, ഞാൻ ഒത്തിരി കത്തിച്ചതാ, ഒരുപാട് കത്തിച്ചിട്ട് ഒന്നും നടക്കാഞ്ഞിട്ടാണ് പിന്നെയും സത്യം അന്വേഷിച്ചിറങ്ങി. ആരൊക്കെ മാനുഷികമായി എന്തൊക്കെ പറഞ്ഞോ അതെല്ലാം ചെയ്തിട്ടാണ് അവസാനം ഞാൻ ഏറ്റവും എനിക്ക് വിരോധമുള്ള ഒരു മാർഗമായിരുന്നത്. നിങ്ങളെന്നെ വിചാരിക്കണം, ഇപ്പൊ പെന്തക്കോസ്തുകാരെ വലിയ ഇഷ്ടമായിരുന്നു, എനിക്ക് ഈ പാട്ടുകാര് പറഞ്ഞില്ല ഇതുപോലൊരു ജാതി ഉണ്ടോ എന്ന്. ഞാനും വിചാരിച്ചു ഇതുപോലൊരു ജാതി ഉണ്ടോ, എന്ത് പറഞ്ഞാലും ഒരുളുപ്പുമില്ല, വരണ്ടെന്ന് പറഞ്ഞാലും പിറ്റേ ദിവസം വരും സ്തോത്രമെന്ന് പറഞ്ഞോണ്ട്, എത്ര ചീത്ത പറഞ്ഞാലും പിന്നെയും ചിരിച്ചോണ്ടിരിക്കും. ഞാൻ വിചാരിക്കും ഇതുപോലൊരു ജാതി ഉണ്ടോ, നാടാനും പെണ്ണും ഒരുപോലെ രാവിലെ ഇറങ്ങും ഒരു പുസ്തകമോ അഞ്ചാറ് ട്രാക്ക്. അപ്പൊ ഞാനും വിചാരിച്ചു ഇങ്ങനെ ഇതിങ്ങനെയാന്ന് വിചാരിച്ചു. അതുകൊണ്ട് ഇങ്ങനെയൊക്കെ ഞാൻ ചിന്തിച്ചുകൊണ്ട് ഇപ്പൊ തമ്പ്രാൻ എന്നെ ഇങ്ങനെ വിട്ടേക്കുക, വീട്ടുകാർക്ക് പോലും അറിയത്തില്ല ഇവിടെ. എന്റെ ഹസ്ബൻഡ് ചോദിക്കുന്നുണ്ട് എപ്പോഴാണ് ഇതിലെയൊക്കെ വരുന്നത്. അതോ അന്നങ്ങനെ വിചാരിച്ചു, എന്നാൽ ഈ സത്യം ഗ്രഹിച്ചു കഴിയുമ്പോ എന്നാണ് ഇതൊക്കെ കണ്ടിട്ട് വന്നു പറഞ്ഞ പോലെ അപ്പഴത്തി വന്നതുകൊണ്ട് ഞങ്ങൾക്ക് ഒരു ഗുണമുണ്ടായി, മരിച്ചു കഴിഞ്ഞാൽ ഏറ്റവും മുന്നത്തെ നിലയിൽ ഞങ്ങൾക്ക് കിടക്കാം. നിങ്ങൾക്കതിന്റെ വേദന മനസ്സിലാകുമോ? മരിച്ചു കഴിഞ്ഞ് മുൻനിരയിൽ കിടക്കാനല്ല, ജീവിക്കുമ്പോൾ ഒരിക്കലെങ്കിലും മുൻനിരയിലായിരുന്നു പള്ളി പണിതത് കൊണ്ട്, പട്ടക്കാരെ ആദരിച്ചത് കൊണ്ട്, ബിഷപ്പുമാരെ സൽക്കരിച്ചത് കൊണ്ട് കുടുംബത്തിന് യാതൊരു നന്മയും ഉണ്ടായില്ലെന്ന് മാത്രമല്ല ദുരന്തങ്ങളുടെ ഒരു പട്ടിക, ദുരന്തങ്ങളുടെ ഒരു ഭാഷയാകണം. അതാണ് ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായത്. 33 ഏക്കർ നിക്രോസിസ് ഗ്രീൻ ഗേൾസ് ഹൈസ്കൂളിന്റെ മാസാപ്പുറത്തെ ആദ്യത്തെ റെസിഡൻഷ്യൽ സ്കൂളായ നിക്രോസിസ് ഗ്രീൻ ഗേൾസ് ഹൈസ്കൂളിന്റെ മുഴുവൻ സ്ഥലവും എന്റെ ഗ്രാൻഡ് ഫാദർ ഡൊണേറ്റ് ചെയ്താണ്. അന്നത്തെ കാലത്ത് മിഷനറിമാരെ കൊണ്ടുവന്ന് മാപ്പുമക്കാർക്ക് ആദ്യമായ ഒരു റെസിഡൻഷ്യൽ സ്കൂൾ, 2 പ്രൈമറി സ്കൂള് നാട്ടില്, വായനശാല, എല്ലാ വർഷവും ഞങ്ങളുടെ വീടിന്റെ കിഴക്ക് വെച്ചിട്ടുള്ള മനുമനയാറിന്റെ തീരത്ത് വെച്ച് എല്ലാ വർഷവും കൺവെൻഷൻ. അന്ന് ആത്മീയത്തിലെ അഭിഗായന്മാരായ സാര സുന്ദരസിംഗ്, പിന്നെ കൊച്ചു യുവദേശി, ഇങ്ങനെയുള്ളവർ വന്ന് ഞങ്ങൾ പഠനത്തിന്റെ തണലിൽ വിശ്രമിച്ചുകൊണ്ട് ദേശത്തോട് സുവിശേഷം അറിയിക്കുമായിരുന്നു. ദൈവത്തെ അറിഞ്ഞില്ല എന്നുള്ളതല്ല, അന്ന് അറിയാവുന്ന നിലയിൽ ആത്മീയ ദർശനമുണ്ടെന്ന് വിചാരിച്ച് അനവധി കാര്യങ്ങൾ ചെയ്തെങ്കിലും അതൊന്നും ഞങ്ങളുടെ നന്മയ്ക്കോ സമാധാനത്തിനോ സന്തോഷത്തിനോ ഉതകിയില്ല. ഞാൻ പറയുന്ന ശ്രദ്ധിച്ച് കേൾക്കണം, എനിക്ക് സംസാരിക്കാത്തവർ ഒന്നും എനിക്ക് വിരോധമില്ല. പക്ഷെ അവരുടെ ദുഃഖരൂപദേശത്തിനെ ഞാൻ അതിനെ എന്താ പറയുന്നത് അട്ടിമുട്ടി എതിർക്കുന്ന ഒരു വ്യക്തിയാണ്. ജന സാധ്യമറിയില്ല, ജനങ്ങളെ സത്യം ഗ്രഹിപ്പിക്കുന്നതുമില്ല. ഞങ്ങളുടെ വീടിന്റെ ഒരു മുറിയുണ്ട്, ഇന്നത്തെ ഹെറിറ്റേജ് ഹോം പറഞ്ഞ് ഇന്ന് 5 നക്ഷത്ര ഹോട്ടലുകൾ ഒരുക്കുന്ന മാതിരിയുള്ള അറയും നിലയും മാത്രമുള്ള ബിഷപ്പുമാരെ മാത്രം താമസിപ്പിക്കാനുണ്ടായിരുന്ന മുറി. സാധാരണ മനുഷ്യന് ഒരു മെഴുകുതിരിയോ ഒരു നുള്ള വെളിച്ചെണ്ണയോ അതിനെന്ന പറയുന്നത് അവർ 5 രൂപയോ ഇന്നിയോ 5 രൂപയോ കൊടുക്കുമ്പോൾ ഇത്ര നമ്മളെ അനുഗ്രഹിക്കുന്നുവെന്ന് സമൂഹം നമ്മെ പഠിപ്പിക്കുന്നിടത്ത് 1000 ഏക്കർ ഭൂമി ഉണ്ടായിരുന്നത് സാധുക്കൾക്ക് വീതിച്ചു കൊടുത്ത് സൽക്കർമ്മങ്ങളും ഔദാര്യ ദാനങ്ങളും ചെയ്ത് ആത്മീയ കാര്യങ്ങൾക്ക് മുൻതൂക്കം കൊടുത്ത ഒരു കുടുംബത്തിലെ അംഗമാണ് ഞാൻ. എന്നിട്ടും എന്തുകൊണ്ട് ഞങ്ങളുടെ ജീവിതത്തിൽ ഇത് വന്നു? വന്നത് ചെറിയ കാര്യങ്ങളൊന്നും അല്ല. എന്റെ പിതാവിന് 5 സഹോദരിമാരുണ്ടായിരുന്നു. മൂത്ത സഹോദരി അന്നത്തെ കാലത്ത് BA പാസ്സായിട്ട് തിരുപ്പുറം കൊട്ടാരത്തിൽ എണീറ്റ് പഠിപ്പിക്കുമായിരുന്നു. ഇന്ന് ലീഗിലേയും ചൈനീയത്തിന് ഓടുന്ന കാലഘട്ടത്തെ ഞാൻ പറയുന്നത് 100, 125 വർഷങ്ങൾക്ക് മുൻപ് BA പാസ്സായിട്ട് തിരുവനന്തപുരം കൊട്ടാരത്തിൽ നിന്ന് കാറ് വന്ന് ഈ സ്ത്രീയെ കൊണ്ടുപോയി രാജാവിന്റെ പെൺമക്കളെ എന്താ പറയുക ടെന്നീസ് പഠിപ്പിക്കുമായിരുന്ന ഒരു കാലം. ഒന്ന് ചിന്തിച്ച് നോക്കണം, കാലഘട്ടത്തിൽ അക്കാലഘട്ടത്തിൽ എത്ര അതീതമായ കാഴ്ചപ്പാടോടുകൂടി തന്റെ മക്കളെ കൊച്ചിപ്പന്മാക്കളെ വളർത്തിയതെന്ന്. അവർ ഒരേ ഒരു മകളെ ഉണ്ടായിരുന്നുള്ളൂ, ഒരേ ഒരു മകൾ, ആണും പെണ്ണുമായിട്ട് ഒരേ ഒരു മകള്. ആ കുട്ടി 10th class പഠിക്കുന്ന കാലത്ത് കോളേജ് ഡ്യൂട്ടിയാണ്. അസാധാരണ പ്രസംഗിക്കാനുള്ള കഴിവ്, പാട്ട് പാടാനുള്ള കഴിവ്, ആദ്യത്തെ കേരളത്തിലെ ബാസ്കറ്റ്ബോൾ ടീമിന്റെ ക്യാപ്റ്റൻ, ഇങ്ങനെയെല്ലാം ആയിരുന്ന പെൺകുട്ടി ആ കുട്ടി ബി എ എൽ ടി പാസായി തന്നെ തെളിഞ്ഞിട്ട് ഐ എ എസ് പരീക്ഷ എഴുതി കാത്തിരിക്കുകയാണ്. അഹിതമായ ഒരു വാർത്ത കേട്ടു, ഇഷ്ടപ്പെടാതെ മനസ്സിന് ഇഷ്ടമില്ലാത്ത സന്തോഷമുണ്ടാകാത്ത എന്തോ ഒരു വാർത്ത കേട്ടിട്ട പെൺകുട്ടി ഒന്ന് ഞെട്ടി അത്രമേ ചെയ്തുള്ളൂ. ഇങ്ങനെ ഒരു ശബ്ദം കേട്ടു, ഇങ്ങനെ ഒരു ശബ്ദം മാത്രം കേട്ടു, വേറൊന്നും അറിഞ്ഞുകൂടാ. സുബോധം പിന്നെ പെൺകുട്ടിക്ക് വരുന്നത് വെല്ലൂർ കോളേജിൽ കൊണ്ടുപോയി അതിന് ഷോക്ക് ട്രീറ്റ്മെന്റ് കൊടുത്തതിന് ശേഷമാണ്. പക്ഷെ മലയാളത്തിൽ പറഞ്ഞാൽ ഭാഗ്യം, ഞങ്ങളൊക്കെ ഈ പകരക്കാരുടെ കുടുംബമായതുകൊണ്ട് നല്ല ഭാഷയിൽ സംസാരിക്കുമെന്നേ ഉള്ളൂ. പക്ഷെ മലയാളത്തിൽ പറഞ്ഞാലും ഇംഗ്ലീഷിൽ പറഞ്ഞാലും എന്താ പറയുന്നത്, എത്രമാത്രം ഭംഗിയുള്ള ഭാഷയിൽ പറഞ്ഞാലും ഭ്രാന്ത് ഭ്രാന്ത് തന്നെയാണ്. ഐ എ എസ് പരീക്ഷ എഴുതി ഇത്രമാത്രം കഴിവും സൗന്ദര്യവും സാമർഥ്യമുള്ള ഒരു പെൺകുട്ടി മാനസിക രോഗിയായി എന്റെ തറവാട്ടിലെ തിന്മയിലൂടെ നടക്കുന്ന കാഴ്ച എന്റെ കണ്ണ് കട്ടതാണ്. സഹിക്കാൻ പറ്റുമോ എന്ന് നമുക്ക് നോക്കാം. അവസാനിക്കില്ല. രണ്ടാമത്തെ സഹോദരി, എന്റെ പിതാവിന്റെ സഹോദരി, ഏകദേശം 18 വർഷം അവർ സിംഗപ്പൂരിന്റെ പ്രദേശത്ത് പോയി മധ്യതിരുവിതാംകൂറിന്റെ ആദ്യത്തെ ലേഡി ഡെന്റിസ്റ്റ്. അവർ 18 വർഷക്കാലം സിംഗപ്പൂരിന്റെ പ്രദേശത്ത് പോയി മടങ്ങി 10 ഒരു കുഞ്ഞുമണിക്ക് വരുമ്പോൾ 10 മാനസിക രോഗിയായിരുന്നു. ആ മകനെ വളർത്താൻ വേണ്ടി ഞങ്ങളുടെ വീടിനടുത്ത് ഞങ്ങളുടെ തറവാടിനടുത്ത് ഒരു സ്ഥലത്തേക്ക് ഒരു വീട് മേടിച്ച് അവർ താമസിച്ചു. 10-10 ക്ലാസ്സിൽ ഈ ചെറുപ്പക്കാരൻ പഠിക്കുന്ന സമയത്ത് അവന്റെ സുഹൃത്ത് ഒരു ഇളവക്കേരി ലൈനിൽ തൊട്ട് ആത്മഹത്യ ചെയ്ത ജഡം കാണാൻ പോയിട്ട് ഈ ചെറുപ്പക്കാരൻ ഇറങ്ങി വരുന്നത് സുബോധം നഷ്ടപ്പെട്ടവനായി. നോക്കിക്കേ, കൊച്ചിപ്പൻ നമ്മളെ പള്ളി കൊണ്ട് പട്ടക്കാരെ ആരംഭിച്ച് സൽക്കർമ്മങ്ങൾ നടത്തി ഔദാര്യ ദാനം നടത്തിയ കൊച്ചിപ്പൻ നമ്മളുടെ രണ്ടും പെൺമക്കളുടെ കാര്യം ഞാൻ പറഞ്ഞു. അവരുടെ ഓരോ മക്കളെ ഉള്ളൂ, അവർക്കൊന്നുകൂടെ ഇല്ല. രണ്ട് കുഞ്ഞുങ്ങളും മാനസിക രോഗികൾ. മൂന്നാമതായിട്ട് എന്റെ പിതാവിന്റെ സഹോദരി, ഏകദേശം 20 വർഷക്കാലം പതിനെട്ടിലേക്ക് ഹെഡ്മിസ്ട്രസ് ആയിട്ട് ഒറീസയുടെ പ്രദേശങ്ങളിലായിരുന്നു. അവർക്ക് ഒരേ മകനെ ഉണ്ടായിരുന്നു. ഒരു ബെഞ്ചിന്റെ പിറ്റേ ദിവസം ഈ ചെറുപ്പക്കാരൻ ബൈക്ക് എടുത്ത് ഓടിച്ചു പോയത്. ഒന്ന് നോക്കി ആ ബൈക്ക് ഓടിച്ചു പോകുമ്പോൾ റോഡിലിരുന്ന് ഒരു കല്ലിൽ തട്ടി ബൈക്ക് ചെറുതായിട്ടൊന്ന് ചരിഞ്ഞു. ഒന്നും സംഭവിച്ചില്ല. കണ്ണിൽ നിന്ന് അവന്റെ അമ്മയെ വിളിച്ചിട്ട് പറഞ്ഞു, മിസ്സസ് തോമസ്, ഞങ്ങളുടെ മകനൊരു ആക്സിഡന്റ് ഉണ്ടായി. ഈ മാതാവ് കാരണമായിട്ട് വരുമ്പോൾ ചെറുപ്പക്കാരൻ പറഞ്ഞു, അമ്മച്ചി സാരമില്ല, എനിക്കൊന്നും പറ്റിയില്ല എന്ന് പറഞ്ഞ് ബൈക്ക് ഓടിച്ച് വീട്ടിൽ കൊണ്ടുപോയി. കാറ് ബൈക്ക് പോർച്ചിൽ വെച്ചിട്ട് ഉറങ്ങാൻ കിടന്നു. ഒരു മണിക്കൂർ കഴിഞ്ഞ് ചെറുപ്പക്കാരൻ ഉണരുന്നത് തലമുടി വലിച്ചു പറിച്ച് ഷർട്ട് വലിച്ചു കീറിക്കൊണ്ടാണ്. പെട്ടെന്ന് ഡോക്ടറെ വിളിച്ച് ചോദിച്ചു എന്ത് സംഭവിച്ചു ഡോക്ടറെ എന്ന് ചോദിക്കുമ്പോൾ ഡോക്ടർ പറയാണ്, റഷ് ടു കട്ടാക് മെഡിക്കൽ കോളേജ്, ഇയാളുടെ തലച്ചോറിനകത്ത് രക്തസ്രാവം തുടങ്ങിക്കഴിഞ്ഞു. കട്ടാക് മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയ ചെറുപ്പക്കാരനെ തൽക്ഷണം ഡോക്ടറെ ശസ്ത്രക്രിയയ്ക്ക് വിധേയനാക്കി. കഴിഞ്ഞെങ്കിലും 8 ദീർഘമാസക്കാലം ഈ ചെറുപ്പക്കാരന് സുബോധം വീണ്ടു കിട്ടിയില്ല. അബോധാവസ്ഥയിൽ തന്നെ കിടന്നു. ഞാനൊക്കെ വല്ലതൊക്കെ വിളിച്ചു പറയുന്നത് ഒത്തിരി ദണ്ണമുണ്ടായിട്ട മനസ്സുള്ളിൽ പിടിച്ചു നിർത്താൻ കഴിയാത്ത വേദനയുണ്ട്. ഓരോ തവണയും ഈ കഥകൾ ആവർത്തിച്ച് പറയുമ്പോൾ എന്റെ മുഴിപ്പാടുകളിൽ ഞാൻ തന്നെ തൊടുമ്പോൾ അവിടെ നിന്നൊക്കെ രക്തത്തുള്ളികൾ വാർന്നൊഴുകുന്നത് എനിക്കറിയാം, നിങ്ങൾക്കറിയൂടാം. ഞങ്ങളുടെ മലയാള മനോരമ മാത്തുപൊട്ടിച്ചായന്റെ എന്താ പറയുന്ന പത്രത്തിന്റെയും വനിതയുടെയും അതിന്റെ ബാക്ക് പേജിൽ വലിയ പരസ്യം കാണും. എന്ത് കാണുമെന്ന് അറിയാമോ? കോർഗേറ്റ് ജെൽ ഉപയോഗിച്ചാൽ നിങ്ങൾക്ക് മനോഹരമായി ചിരിക്കാം, അക്വാബ്ലിച്ച് ഉപയോഗിച്ചാൽ നിങ്ങൾക്ക് മനോഹരമായി ചിരിക്കാം. ഇങ്ങനെയുള്ള പരസ്യങ്ങൾ കണ്ട് ഒരുപാട് പേര് അതിനകത്ത് വീണു പോകാറുണ്ട്. ഈ ചെറുപ്പക്കാരൻ 8 മാസം കഴിഞ്ഞ് സുബോധം അപ്പോൾ അവന്റെ മോണ വളർന്ന് അവന്റെ പല്ലുകളെ മൂടിപ്പോയിരുന്നു. കേട്ടുകൊണ്ടിരിക്കുന്ന ചില ജീവിതങ്ങൾക്കറിയാവോ, ഇന്നും നിങ്ങൾക്ക് ചിരിക്കാൻ കഴിയുന്നത് ദൈവത്തിന്റെ കൃപ കൊണ്ടാണ്, അല്ലാതെ കോർഗേറ്റ് ജെല്ലിന്റെയോ അക്വാബ്ലിച്ചിന്റെയോ മഹിമ കൊണ്ടാണ്. മനസ്സിലാക്കിയാൽ വിടുതലിന്റെ കാരണമായി മനോഹരമായ പരസ്യങ്ങൾ കാണുമ്പോൾ നാം വിചാരിക്കും ഈ പരസ്യത്തിൽ പറയുന്നത് പോലൊക്കെ ചെയ്തിട്ടാണ് എനിക്ക് ഇന്നും ചിരിക്കാൻ കഴിയുന്നത്, ഇന്നും ഞാൻ ഇങ്ങനെ സുന്ദരിയായിരിക്കുന്നത്, ഇന്നും ദ്രവ്യം. അപ്പമല്ലാത്തതിന് ദ്രവ്യവും തൃപ്തി മനസ്സാത്തതിന് നിന്റെ പ്രയത്നബലവും ചെലവിടുന്നത് എന്തിന്? അങ്ങനെ കിടന്നു ആ ചെറുപ്പക്കാരൻ എട്ട് മാസത്തിൽ സുബോധം വന്നു കഴിഞ്ഞപ്പോൾ ശരീരം മുഴുവൻ താഴ്ന്ന 25 വർഷം 25 long years യുവത്തിന്റെ വീഴ്ചയ. അദ്ദേഹത്തിൽ നിങ്ങളെ ഞാൻ സാക്ഷ്യം പറയാത്തതിന് ഒരു പ്രത്യേക കാരണമുണ്ട്. ആ അദ്ദേഹത്തിന്റെ മകൻ ഇവിടെ ജോലി ചെയ്യുന്നു, അവനിന്ന് നാട്ടിലേക്ക് പോയി. ആ പിതാവിനെ കുറിച്ച് പറയുമ്പോൾ ആ ചെറുപ്പക്കാർ അദ്ദേഹത്തിന്റെ വേദനയാണ്. ആ കുഞ്ഞിന് 9.5 വയസ്സിലും രണ്ടാമത്തെ കുഞ്ഞിന് 6 മാസവും അവന്റെ മാതാവ് ഗർഭിണിയായിരിക്കുമ്പോൾ നടന്ന ആക്സിഡന്റ് ആണ്. ജീവനോട് ആരോഗ്യത്തോടെ തന്റെ പിതാവിനെ അവൻ കണ്ടിട്ടില്ല. വികലമായി, മുഖം വികലമായി, വികൃതമായ ശബ്ദങ്ങൾ പുറപ്പെടുവിച്ച് 25 വർഷം ഒരു വീക്ഷേറിലിരിക്കുന്ന മനുഷ്യനെ അല്ലാതെ അവൻ കണ്ടിട്ടില്ല. 23 വയസ്സ് മാത്രം പ്രായമുള്ള പെൺകുട്ടി ഭർത്താവ് ജീവിച്ചിരിക്കെ വിധവയായി. രണ്ട് കുഞ്ഞുങ്ങൾ പിതാവ് ജീവിച്ചിരിക്കെ അനാഥരായി. അതിന് ഞങ്ങൾ പണ്ടില്ലേ, പട്ടക്കാരെ ഞങ്ങൾ ആദരിച്ചില്ലേ, ബിഷപ്പുമാരെ ഞങ്ങൾ സൽക്കരിച്ചില്ലേ, ദേശത്തുള്ള സാധുക്കൾക്ക് ഔദാര്യ ദാനങ്ങൾ ഞങ്ങൾ ചെയ്തില്ലേ, എന്തുകൊണ്ട് ഞങ്ങളെ ആ ദൈവം അനുഗ്രഹിക്കില്ല? ഒരു മിനിറ്റ്, ഒരു 5 ദിനം നിർത്തിയിട്ട് നാട്ടിൽ വരും 2 രൂപ നിർത്തിയിട്ട് ദൈവം സമൃദ്ധിയായി അനുഗ്രഹിക്കുമെന്ന് നിങ്ങളെ പറഞ്ഞ് പഠിപ്പിക്കുന്നവരെ എന്താ ചെയ്യുക? ഇതിന്റെയൊക്കെ നേരെ എഴുന്നേറ്റിൽ നിന്ന് പറഞ്ഞിട്ട് മരിക്കാനുണ്ടെങ്കിൽ ഈ സത്യമൊന്ന് പറഞ്ഞിട്ട് മരിക്കാൻ മതി. സത്യത്തിനൊരു മുഖമേ ഉള്ളൂ, പല മുഖങ്ങളില്ല. സത്യമുഖം പലപ്പോഴും സത്യം പറയുന്നത് കേൾക്കുന്നത് ആർക്കും ഇഷ്ടമില്ല. പക്ഷെ പറയുന്ന സത്യം നിന്റെ വീടുതലിന് നിന്റെ അനുഗ്രഹത്തിന് കാരണമായതുകൊണ്ടാണ് വിളിക്കുന്നത്. മറ്റൊന്നിനും നിന്നെ വിടുവിക്കാൻ കഴിയുകയില്ല. ഒരു ഔദാര്യ ദാനത്തിനും ഒരു സമത്തിനും ഒന്നിനും നിന്നെ ഒരു നേർച്ചയ്ക്കും ഒരു കാഴ്ചയ്ക്കും ഒരു കുർബാന ചെയ്യുന്നത് കൊണ്ടും നിന്റെ ജീവിതത്തിൽ നിന്റെ കഥയില്ല. മനസ്സിലാക്കാൻ പറയുകയാണ്, ഞങ്ങളൊക്കെ ചെയ്തതുപോലെ ആരും ചെയ്തിട്ടില്ല. നിങ്ങളത് നോക്ക, ഞാനിപ്പോ പറഞ്ഞു 3 പേരെ കാര്യം, അടുത്ത ഉടൻ ഞങ്ങളുടെ കാര്യം. ഞങ്ങളൊക്കെ ഞങ്ങളുടെ വീട്ടിൽ ഓരോ സംഭവം നടക്കുമ്പോ ഞങ്ങളിങ്ങനെ ഭയന്ന കാത്തിരിക്കുന്നു. അടുത്തൂരം ആരെയും ഏത് കുടുംബത്തിലാണ് വീഴാൻ പോകുന്നത്? ആർക്കെങ്കിലും ഒന്ന് വന്ന് കഴിയുമ്പോ അടുത്ത വീട്ടുകാരെല്ലാം ഇങ്ങനെ അനുശ്വസിച്ച് ഒരു ദീർഘശ്വാസം വിടും. ഒരു ഇത്തവണ ഞങ്ങൾ പേരാണെങ്കിലും മാറിക്കിട്ടിയല്ലോ. കാര്യം കുടുംബത്തോടൊപ്പമാണെങ്കിലും രാഷ്ട്രീയ കത്തനാണെങ്കിലും വന്നത് അല്ലെങ്കിൽ ഏറ്റവും അടുത്ത കത്തിനാണെന്ന് സംഭവിച്ചെങ്കിലും ഒരാശ്വാസം ഉണ്ടെങ്കിൽ ഉള്ളിൽ ഞങ്ങളുടെ കുടുംബത്തിലല്ലോ എന്ന്. എന്നാൽ അടുത്ത മൂലം എന്റെ കുടുംബത്തിലായിരുന്നു. എന്റെ അമ്മ പ്രസവിച്ച സഹോദരൻ, എന്റെ നേരെ മുട്ട സഹോദരൻ, അദ്ദേഹത്തിന്റെ ഭാര്യ, അദ്ദേഹത്തിന് 34 വയസ്സും ഭാര്യയ്ക്ക് 32 വയസ്സുമുള്ള ഒരു തലവേദന വന്ന് വേഗം ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. ഒന്നുമില്ല, ഒരു തലവേദന, ഒന്ന് നോക്കിക്കളയാമെന്ന് വിചാരിച്ചു. ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. 15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ അവരുടെ വലത് കരത്താണ്. അടുത്ത 15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ വലതുകാല് തറഞ്ഞു. പെട്ടെന്ന് അവർ എന്നെ വിളിച്ചു പറഞ്ഞു, വേഗം കോട്ടയത്തിൽ നിന്ന് ഓടിച്ചെന്നിട്ട് ഈ ഞങ്ങൾ എല്ലാവരും കൂടി ഇവരെ കാറ് കഴിഞ്ഞ് 40 മിനിറ്റ് 3 കാറും 3 ഡോക്ടേഴ്സും കോടിക്കുന്ന വേദിയാണ് ഇവരെയും കൊണ്ട് വരുമ്പോൾ മെഡിക്കൽ കോളേജിലേക്ക് റഷ് ചെയ്തു. 40 മിനിറ്റിനകം മെഡിക്കൽ കോളേജിൽ എത്തിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഇടത് കരം മാത്രം ജനിപ്പിച്ചുകൊണ്ട് ശരീരം മുഴുവൻ തളർന്ന് അവർ കിടക്കുകയാണ്. ഒന്നും രണ്ടും വർഷമല്ല, 16 ദീർഘവർഷങ്ങൾ കണ്ണോടും കാണാതെ ആ സ്ത്രീ കിടക്കെ അഭയം പ്രാപിച്ചപ്പോൾ 34-കാരനായ എന്റെ സഹോദരൻ, എന്റെ കൂടപ്പുറപ്പ് ഭാര്യ ജീവിച്ചിരിക്കെ വൈദ്യതയും അനുഭവിച്ചു. രണ്ട് കുഞ്ഞുങ്ങൾ, 6-7 വയസ്സുള്ള രണ്ട് കുഞ്ഞുങ്ങൾ മാതാവ് ജീവിച്ചിരിക്കെ അവർ അനാഥരായി. എന്നാൽ കാരണാവുന്നതിനപ്പുറമായിരുന്നു ഇതൊക്കെ. ഒരു കുടുംബത്തിൽ ഒന്നിന് പുറകെ ഒന്നായിട്ട്. മാത്രമല്ല,
പള്ളി പണിത് പട്ടക്കാരെ ആദരിച്ച് കൊച്ചി കാപ്പിളിയുടെ കുടുംബത്തിൽ എന്റെ സഹോദരന്മാരൊക്കെ കൂടുതൽ സമയം മദ്യമായി പള്ളിക്ക് സ്ഥലം കൊടുത്തിട്ടും ക്ഷമിച്ചേരിക്ക് സ്ഥലം കൊടുത്തിട്ടും ഞങ്ങളെ കുടുംബത്തിന്റെ മദ്യപാനത്തിന് ഈ ദുരന്തത്തിൽ നിന്ന് ഞങ്ങളെ വിടുവിക്കുവാൻ വേണ്ടി ഒരു പട്ടക്കാരനും ഒരു ബിഷപ്പിനും മുന്നോട്ട് കയറ്റി കടന്നു വരാൻ കഴിഞ്ഞില്ല. 1998 സെപ്റ്റംബർ 5 ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേൽക്കുവാൻ എനിക്ക് ഭാഗ്യമുണ്ടായി. പ്രശസ്തിയിൽ ഇറക്കുന്നത് പോലെ തമ്പുരാനെ ശിക്ഷയിലേക്ക് ഇറക്കി. ഒത്തിരി പേര് ജോലിക്ക് സ്ത്രീകൾ പ്രസംഗിക്കുന്നു. ചിലപ്പോ സ്ത്രീകളെ കൊണ്ട് അത് ദൈവത്തിന്റെ തീരുമാനം. എനിക്കൊരു ഞാൻ ആഗ്രഹിക്കുന്നത് എങ്ങനെയാ പറയുന്ന പോലെ ഞാൻ ആവശ്യപ്പെട്ടിട്ട് ആഗ്രഹിക്കില്ല. അവനെന്നെ സമ്മതിപ്പിച്ചു, ഞാൻ സമ്മതിച്ചു പോകുകയാണ്.
അവിടെ 1000
യജ്ഞപീഠം ശങ്കരാചാര്യ ഇരുന്ന തപസ്സിയേക്ക് സ്ഥലം ഉറച്ചേടി പാതയാണ് നടന്ന് കയറുന്നത്. ഒരു ഒരു ദിവസം രാവിലെ 10 മണിക്ക് അവിടെ ചെന്നിട്ട് ഞാൻ അത് നടന്ന് കയറാൻ തുടങ്ങി. കാണുന്ന ഒരു ചരണ തെന്നിയ 6000 അടി താഴ്ചയിലേക്ക് വീട് അവിടെ ഞാൻ കയറി ചെന്നു. അതിന്റെ മുകളിൽ കയറിച്ച് 4000 അടി പൊക്കം ചെന്നപ്പോൾ അവിടെ ഇതുകൊണ്ട് സന്യാസി ഞങ്ങൾ അത് ചെന്നു. ശാസ്ത്രഘട്ടത്തിൽ ഓർട്ടിറ്റ്യൂഡ് ആയതുകൊണ്ട് അവിടെ ചെല്ലുമ്പോൾ ശാസ്ത്രഘട്ടത്തിൽ വളരെ ബന്ധപ്പെട്ട കാര്യങ്ങൾ ഞാൻ ചോദിച്ചു, ഇനി എവിടെയാണ് ദൈവം? ഇനിയൊരു ദൈവമുണ്ടോ? ക്ഷീണിച്ച് ചെന്ന് എനിക്ക് അവർ തീർത്ഥം തന്നു. എന്ത് തീർത്ഥമാണെങ്കിലും വേണ്ടിയില്ല, ക്ഷീണിച്ച് ചെന്ന് ഞാൻ അരക്കുട്ടി വെള്ളം അത് തീർത്ഥമാണെന്ന് അവര് പറയുന്നു. ഇതൊക്കെ ഞാൻ അത് അറിഞ്ഞത് സന്യാസിമാരൊന്നുമല്ല, ആ രണ്ട് മുലപ്പുള്ളികളാണ് പോലീസിന്റെ ഭയം അവർ കേൾപ്പിക്കുന്നതാണ്. അതിന്റെ മണ്ണയ്ക്ക് പോലീസിന്റെ കേറിയതെന്ന് അവർക്ക് ഉറപ്പാണ്. അവിടെ ചെന്ന് ചോദിച്ചു, എവിടെയാണ് നീ പറഞ്ഞു? ആരോ പറഞ്ഞ കുട്ടമ്പത്തി നമ്മൾ ജീവിക്കുന്നതിനുള്ള അവതാരം. ഞാൻ അങ്ങോട്ട് യാത്ര തിരിച്ച് 11 വർഷം ഏകദേശം പോലത്തെ തലമുടി നടക്കുമ്പോഴൊക്കെ ഇങ്ങനെ കൈകാണിച്ച് ചോദിക്കുന്നു, ഇങ്ങനെ 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 കൈവീശി നടക്കുന്നു. ആരുടെയും മുഖത്ത് നോക്കാത്ത കാവി വസ്ത്രം ധരിച്ച ഒരു മനുഷ്യൻ ഞാൻ ചോദിച്ചു, ഈ ദൈവമാണെങ്കിൽ എന്റെ കുടുംബത്തിന് വേണ്ടി എന്നെ വിളിച്ചു? നമ്മുടെ മുഖത്തും പോലും നോക്കാം. 11 വർഷം അവിടെ പോയിരുന്നിട്ട് ഒരിക്കൽ പോലും എന്റെ മുഖം പോലും നോക്കിയിട്ടില്ല. ഞാൻ വീട്ടിൽ നടക്കുമെന്ന് പറയും, അങ്ങനെ ചോദിക്കുന്നു, എന്തിനാണെന്തിനാ നീ ഇങ്ങോട്ട് വന്നത്? നീ ഒക്കെ ചെയ്തിട്ടില്ല, നീ അനുഭവിക്കുന്നു. അത് കഴിഞ്ഞപ്പോൾ ഞാൻ കേട്ടു, ഹീ ഗോഡ് അല്ലെങ്കിൽ ഈ ഒരു ഷീ ഗോഡ് അത് നോക്കുന്നത് നമ്മുടെ കേരളത്തിലുണ്ട്. അങ്ങനെയാണെങ്കിൽ പുരുഷ ദൈവത്തിന് എന്നെ സഹായിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഒരു സ്ത്രീ പറഞ്ഞെ സഹായിക്കുമെന്ന് ഞാൻ അങ്ങോട്ട് ഉയർത്തു. അവരെന്നെ കെട്ടിപ്പിടിച്ച് ചോദിച്ചു, മോളെ എന്താ പ്രശ്നം? നമ്മൾ എന്താ പ്രശ്നം? ലോകത്തിൽ എല്ലാ മനുഷ്യർക്കുള്ള പ്രശ്നമായിരിക്കുമുള്ളത്. അത് നിശ്ചയിച്ചൊരു പ്രശ്നമില്ല. ഇതിനെ അതിജീവിക്കാൻ ദൈവ കൃപ വേണം, ഇനി ദൈവത്തിന്റെ കൃപ വേണം. മനുഷ്യനായി എനിക്കൊക്കെ പ്രശ്നമുണ്ട്, പ്രശ്നങ്ങൾ അതിജീവിക്കാൻ ഉള്ള ദൈവകൃപയ്ക്കാണ് ഞാൻ ഈ ലക്ഷണം പോലും. ദൈവത്തിന്റെ വേഷം കിട്ടുന്നൊന്നും ദൈവമല്ല, ദൈവത്തിന്റെ കൃപ അവർക്ക് കൊടുക്കാൻ നോക്കുക. അവന്റെ കൃപയാണ് അവന്റെ കൃപ, ക്രിസ്തു വിശ്വാസം പോലും സൗജന്യമായ കൃപാന്ന് പറയുന്നത് അതാണ്. തന്നെ തലപ്പിച്ചു കൊടുത്തത് നിനക്ക് മരിക്കും വേണ്ടി തന്നെ തല്ലാമത് ഇലപ്പി കൊടുത്തു, അതാണ് കൃപ. വേണ്ടതോ വേഷം കെട്ടി നടക്കുന്നതൊന്നും ദൈവമല്ല, ദൈവത്തിന് വേഷം കെട്ട ആവശ്യവുമില്ല. 8 വർഷം അവരുടെ പിന്നാലെ പോയി, 11 വർഷം സായിബാബയുടെ പിന്നാലെ, 11 വർഷം മൂകാംബികയിൽ പോയി, ജ്യോത്സ്യം പഠിച്ചു. എന്നിട്ട് നാളെ ആരുടെ കൈ നോക്കാനും നാട്ടിലൊക്കെ നോക്കാനും ഒന്നും വന്നെങ്കിൽ എനിക്ക് സമയമില്ല, ഞാൻ ഇന്നത് മറന്നുപോയി. എന്തെല്ലാം മൂന്ന് ജോത്സ്യന്മാരെ ഒന്നിച്ചിരുത്തി അർത്ഥമെന്നിലെ പ്രശ്നം, മൂന്ന് ജോത്സ്യന്മാർ ഒന്നിച്ചിരുന്ന് കവിളി നിരത്തിയിട്ട് പ്രശ്നങ്ങൾ എന്താണെന്ന് കണ്ടുപിടിച്ചിട്ട് അതിന്റെ പരിഹാരം 120 പേരുള്ള ഒരു പുസ്തകത്തിൽ എഴുതിക്കുന്നു. ഇന്ന് നിന്ന് ഇന്നത് പ്രശ്നം, ഇന്നതിന്നത് പരിഹാരം പറഞ്ഞ പരിഹാരം എല്ലാം ചെയ്തു. 20,000 രൂപ കൂടെ മുടിഞ്ഞെന്നല്ലാതെ എന്റെ കുടുംബത്തിൽ ഒരു വിടുതലും ഉണ്ടായില്ല. എവിടെയൊക്കെ പോയത്? എന്തൊക്കെ ചെയ്തത്? ചിന്നവസ്ഥകളെന്താണ് ഞാൻ ചെയ്തത്? അത്ര മാത്രം ഡെസ്പറേറ്റ്. 42 വയസ്സുള്ള എന്റെ സഹോദരൻ മദ്യപിച്ച് നിവന് പൊട്ടി, 79 വയസ്സുള്ള ഒരു കാറോടിച്ച് കിട്ടുകയാണ് പ്രാർത്ഥിക്കുന്നത്. എന്റെ അമ്മയുടെ മടിയും കിടന്ന് രക്തം ശ്രദ്ധിച്ച് മരിച്ചു. സ്വന്തം തന്റെ മുമ്പിൽ വെച്ച് തന്റെ മകൻ പിടഞ്ഞു മരിക്കുന്നത് കണ്ട് ആ മാതാവ് നിലവിളിക്കുന്ന ശബ്ദം ഞാൻ ഫോണിലൂടെ എന്തായാലും എന്നെ വിളിച്ചു പറഞ്ഞു, വേഗം പുറപ്പെടുക. ഒട്ടാരത്തിന് ഒരു അവന്റെ പ്രാണൻ നഷ്ടപ്പെട്ടു. 38 വയസ്സുള്ള ഭാര്യ ബോംബെയിൽ നിന്ന് മടങ്ങി വന്നപ്പോൾ നോക്ക ബിസിനസിന് പോയിട്ട് നാട്ടിലേക്ക് മടങ്ങി വന്ന ഭർത്താവിന് എന്ത് സംഭവിച്ചെന്നറിയാതെ നാം മടങ്ങി വന്നപ്പോൾ നിങ്ങളുടെ വീടിന്റെ മുറ്റത്ത് ഒരു മരണപ്പന്തല് കണ്ട് ആ പെൺകുട്ടി അലറിക്കൊണ്ട് അവിടെ സുബോധം നഷ്ടപ്പെട്ട് വീഴുന്ന കാഴ്ച എന്റെ കണ്ണിലാണ്. പ്രദേശങ്ങളിലോ ശാസ്ത്രയുടെ പ്രദേശങ്ങളോ എവിടെയാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്റെ ഏക മകനെ ജോലിക്ക് വേണ്ടി ആ പിതാവ് കയറ്റിവിട്ടാണ് മടങ്ങി വന്ന് ആ ചെറുപ്പക്കാരൻ ആ മരിച്ച് മരവിച്ച പിതാവിന്റെ മുഖം നോക്കി നിൽക്കുന്ന ചെറുപ്പക്കാരന്റെ മരവിച്ച മുഖം എന്റെ കണ്ണിന്റെ മുമ്പിൽ നിന്ന് ഇന്ന് അവിടെ ഉണ്ടെങ്കിൽ അന്തർക്കണ്ടതിലവനെ സ്വതന്ത്രത്തെ ബന്ധപ്പെട്ട് ചേർക്കാൻ തുടങ്ങിയതാണ് ഒരു തെറ്റിദ്ധാരണ ഉണ്ടെങ്കിൽ ഈ രാത്രി അത് തിരിച്ചിയെ മതിയാകും. ബന്ധപൂർത്തിലാണ് ചേർക്കാൻ കഴിയതല്ല. പക്ഷെ എനിക്കറിയാം ഈ ഒരൊറ്റ മാസത്തിലൂടെ അല്ലാതെ നിന്റെ ജീവിതത്തിന് നേരെ ജീവിതത്തിന് നേരെ മനസ്സിലാക്കണം. പെറ്റു ജനിക്കി വർദ്ധിക്കുന്നവരല്ല ക്രിസ്ത്യാനികൾ, ക്രിസ്തുവ് ജനിക്കുന്നവരാണ്. അവരെ കൈക്കൊണ്ട് അവർ സ്വന്തത്തിലേക്ക് വന്നു, സ്വന്തമായവരെ അവരെ കൈക്കൊണ്ടില്ല. എന്നാൽ എന്നാണെന്നുള്ള വാക്ക് വിട്ടുപോയിരിക്കുന്നു. എന്നാണെന്നുള്ള വാക്കാണ് അതിൽ ഏറ്റവും ഉചിതമായും അർത്ഥസമ്പുഷ്ടമായും. സ്വന്തത്തിലേക്ക് വന്നു, സ്വന്തമായവരെ അവനെ കൈക്കൊണ്ടില്ല. ഇംഗ്ലീഷ് നമസ്കാരത്തെ പറയുന്നു, എല്ലാം അവനെ കൈകൊണ്ട് അവന്റെ നാമത്തെ വിശ്വസിച്ച ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. ക്രിസ്തുവിനെ നിന്റെ വായ്പ തേച്ചു പറഞ്ഞ് നിങ്ങൾ ശേഷിക്കാതെ നീ ക്രിസ്തുവിനാകും. വില കൊടുത്ത് പഠിച്ചതാണ് ഈ ഉപദേശം മാറ്റാൻ ഒക്കത്തില്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ഒരു ഇച്ചിരി കിട്ടോ ചോദിച്ചു, ഇച്ചിരി അല്ലെങ്കിൽ ഒത്തിരി കിട്ടോ, എനിക്കെന്താ ചെയ്യണം. പക്ഷെങ്കിൽ നീ ജനത്തിൽ ജീവിക്കുന്നിടത്തോളം കാലം നീ ആത്മാവിന്റെ സ്വാതന്ത്ര്യം അനുസരിക്കരുത്. ജനം നിങ്ങൾക്ക് പാപം ചെയ്യും. ജനം മരിച്ച് ക്രിസ്തുവിനോട് ചേർന്ന് ജീവന്റെ മുതുക്കത്തിൽ നടക്കുന്നതാണ് ഈ പുതിയ
ഉപദേശം പറ്റുന്നത് വിശാലി ജനിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ് ഉപദേശം ആദ്യം കേൾക്കാൻ വേണ്ടി
പഠിച്ചതുകൊണ്ട് അപ്പോഴുള്ള ഓർമ്മക പോകുമോ എന്ന് വിളിച്ചു പറയുന്നത്. മദ്യപാനമുട്ടിയിട്ട് ഞങ്ങളുടെ കുടുംബത്തെ പറ്റി 38 വയസ്സുള്ള ഇടുക്കള മാപ്പിള എന്റെ പിതാവിന്റെ സഹോദര പുത്രനാണ്. മാർക്സിസ്റ്റ് പാർട്ടിയുടെ റാന്നി MLA ആയിട്ട് LDFന്റെ കാൻഡിഡേറ്റ് ആയിട്ട് 2 തവണ മത്സരിച്ചിരിക്കുകയാണ്. ഒരു കോപ മീറ്റിംഗിൽ നിന്ന് പ്രസംഗിക്കുന്ന സമയത്ത് അവിടെ ഹൃദയാർത്ഥം മൂലം അവിടെ കുഴഞ്ഞ് വീണു മരിച്ചു. 38 വയസ്സ് 32 വയസ്സ് ഭാര്യ ഒരേ ഒരു കുഞ്ഞ്, 4 വയസ്സ് മാത്രം പ്രായമുള്ള കുഞ്ഞ്. ആ പിതാവിന്റെ മരണത്തിന്റെ ഓർമ്മകൾ പടിയിറങ്ങുന്നതിന് മുൻപേ നോക്കുക, റോഡ് മുറിച്ചങ്ങോട്ട് കടക്കുമ്പോൾ ചീറിപ്പാഞ്ഞ് വന്ന ഒരു ചെമ്പോ തട്ടി അവിടെ വീണ് തൽക്ഷണം മുറിയാണ്. ആ ചെറുപ്പക്കാരിയുടെ കരച്ചില്ല ഭർത്താവിന്റെ ശവശരീരത്തിൽക്കണമെന്ന് ആ സ്ഥലത്തിൽ കരയുന്ന ആ പെൺകുട്ടി ഒരു വർഷം തികയുന്നതിന് മുമ്പ് തന്റെ ഏക മകന്റെ ശവശരീരത്തിൽ കിടന്ന് അന്നവർ വിളിക്കുന്നത് എന്റെ കണ്ണിൽ കണ്ടതാണ്. രണ്ട് മാസം ഞങ്ങളെ വലിയ തിരുമേനി ഞങ്ങളുടെ അവരുടെ തിരുമേനി എഴുതിയിരിക്കുകയാണ്. കാരണം ബോധിപ്പിച്ചില്ലെങ്കിൽ എന്നെ എന്റെ പേര് പള്ളി പള്ളിയിൽ നിന്ന് വെട്ടിക്കളയുന്നു, മുടക്കിക്കളയുന്നു. പറഞ്ഞു മുടക്കാനിരിക്കാനല്ല, മുടക്കാനുള്ള കുറെ കാര്യം ഞാൻ പറഞ്ഞുതരാം. 4 പേരിനകത്ത് ഞാൻ ബഹുമാനപ്പെട്ട തിരുമേനിക്ക് ഒരു കഥയും ഞാൻ കാര്യങ്ങൾ മുഴുവൻ എഴുതി ഞാൻ അത് ചിലപ്പോ ഒരു ട്രാക്കാക്കി അങ്ങ് ഇറക്കിയാലോ. പിന്നെ നേരെയില്ലാത്ത 84 മാസമാണ് അവയും മാസമാണ് വിശ്വാസം വിട്ട് ഹൈന്ദവ മാർഗങ്ങളിലും സമുദായ മാർഗത്തിലും സൈവാസ മാർഗത്തിലും ജോലിക്കോ പിന്നല്ല മരണാനന്തര ജീവിതവും മരിച്ചവരെ വിളിച്ച് സംസാരിക്കലും പാരല സൈക്കോളജി മെറ്റാഫിസിക്സും ലോകത്തിൽ പറഞ്ഞതെല്ലാം ചെയ്തിട്ട് അവർക്ക് എല്ലാം കൊടുക്കണ്ട. 16 വർഷം പോലും ഞാൻ ചെന്നു ഞാൻ ചക്കോന്ന് പോലും അവർക്ക് അറിയത്തില്ല. ഇപ്പൊ ഭക്തരൊക്കെ പ്രസംഗിക്കാൻ തുടങ്ങി, ക്രിസ്തു തന്നെ ദേവപുത്ര പ്രസംഗിക്കാൻ തുടങ്ങി, ഇവരുടെ മാർഗം ശരിയല്ല, പഴയ നിയമത്തിന് ഉപദേശത്തിൽ നിൽക്കുന്നു, പുതിയ നിയമ രേഖകൾ സ്വീകരിക്കപ്പെടാമോ. അവരുടെ ഞാൻ ചോദിച്ചു, ഒരു സഭയുടെ മേലധ്യക്ഷനായിരിക്കും എത്ര അത്തോളം ജനങ്ങളെ നിത്യ നരകത്തിലേക്ക് നിങ്ങൾ കൊണ്ടുപോകുന്നത്. ഞാൻ വചനമെടുത്തു പറഞ്ഞു, ഭക്തായത്തിനു ശേഷം 20 വാക്യങ്ങൾ ഇങ്ങനെ പറയുന്നു, അകയാൽ സ്വർഗത്തിലും ഭൂമിയിലും അധികാരം എനിക്കുന്നു. നിങ്ങൾ പുറപ്പെട്ട് പിതാവിന്റെ പുത്രന്റെ മനുഷ്യ സ്ഥാനത്തിന്റെ നാമത്തിൽ സ്നാനം കഴിപ്പിച്ച് ഞാൻ ഉപദേശയോഗ്യം ചെയ്യുവാൻ തക്കും സകല ജാതികളെ ശിഷ്യരാക്കി. ഞാൻ എഴുതി ആത്മമായിട്ട് ബഹുമാനപ്പെട്ട വിശ്വസനെ നിങ്ങളുടെ സഭയുടെ ചട്ടം ഞാൻ ലഭിച്ചു, പക്ഷേ വചനത്തിന്റെ ചട്ടങ്ങൾ ഞാൻ പ്രമാണിച്ചു. എന്താ എനിക്ക് നഷ്ടം വരുന്നത്? നിങ്ങളുടെ വിശുദ്ധ ദേവാലയത്തിന്റെ സെമിറ്റേരിയിൽ നിങ്ങൾ എനിക്ക് ആവടി മണി തരത്തില്ല. അതല്ലേ നിങ്ങൾ ചെയ്യാൻ പോകുന്നത്? അല്ലാതെ തുമ്മിയെ തെളിക്കുന്ന മൂക്കാണ് പോകണമെന്നാണ് ഞാൻ പറയുന്നത്. ഇതൊക്കെ പറഞ്ഞാ പേടിപ്പിക്കുന്നത്. എന്തിനാ അവിടെ കൊണ്ട് ജീവിക്കുമ്പോൾ നമ്മളെ വിടുവിക്കാനും രക്ഷിക്കാനും സഹായിക്കാനും വയ്യാത്തവൻ ചത്ത് കഴിയുമ്പോൾ കുഴിച്ചിടാൻ കൊണ്ടുപോകുന്നത് വലിയൊരു കാര്യമാണ്. മുനിസിപ്പാലിറ്റിക്കാരെ കൊണ്ട് കുഴിച്ചിട്ടുള്ളൂ പ്രേരണ അപ്പുറം അതിനെ നൽകിയ ദൈവത്തിന്റെ അടുത്തേക്ക് മടങ്ങി പേടിപ്പിക്കുന്നത്. ഞാൻ അവസാനം ഒരു കാര്യം പറഞ്ഞിട്ട് ഇപ്പഴല്ല 2000 വർഷങ്ങൾക്ക് മുമ്പ് ആ ദുരിതന്റെ കാഴ്ച കിട്ടിക്കഴിഞ്ഞപ്പോ നീ തന്നെ ദൈവപുത്രൻ എന്ന് പറഞ്ഞ യേശുവിനെ നമസ്കരിച്ചു അന്നത്തെ ദൂതനും അവനെ പള്ളി പുരസ്തനാക്കി. സത്യമാർക്ക് വെളിപ്പെട്ട് ആരുടെ കണ്ണു തുറങ്ങുന്നു അവൻ യേശു കർത്താവിനെ പിൻപറ്റുമ്പോ അവനെ പള്ളി പുരസ്താക്കുക എന്നുള്ളത് ഇന്ന് തുടങ്ങിയ നഗരമെങ്കിൽ 2000 വർഷങ്ങൾക്ക് മുമ്പ് ഇത് തന്നെ സംഭവിച്ചു. ഞാൻ പറഞ്ഞ അവസാനം എനിക്കൊരു കുഞ്ഞു സംശയം, ആ സംശയം കൂടെ ഒന്ന് പറഞ്ഞു തരാം. കൃപയാണ് അദ്ദേഹം മറുപടി അയച്ചില്ല കേട്ടോ. ഞാൻ അച്ഛൻ കൊടുത്ത് തിരുമേനിക്ക് വേറെ രജിസ്റ്റേർഡ് വിത്ത് അക്നോളജ്മെന്റ് അയച്ച് പിന്നെ ബൈ ഹാൻഡ് ഒരു ബുക്കിനകത്ത് ഒപ്പിടിപ്പിച്ച് ഞാൻ മേടിച്ചത് കൈപ്പറ്റിയില്ലെന്ന് പറഞ്ഞു തരും. ഞാൻ പറഞ്ഞു, ഞാൻ ഇനി ഒരു സംശയം കൂടെ ചോദിക്കട്ടെ. ഇത്ര വിശുദ്ധ ദേവാലയത്തിന്റെ മുന്നിൽ മദ്യപാരികള് വെറി കൂട്ടുകാര് കരിഞ്ച ഭക്ഷിക്കാറ് പീഡിച്ചു ഭവിക്കാറ് സകല ദുഷ്കർമ്മങ്ങളും ചെയ്യുന്നവരെല്ലാം നിങ്ങളുടെ വിശുദ്ധ ദേവാലയത്തിന്റെ മുന്നിലിരിക്കുമ്പോൾ എന്നെ മുടക്കിയുടെ കാര്യം എന്ന് പറഞ്ഞു. എന്ത് കാരണത്തിന് എന്നെ മുടക്കി? യേശു തന്നെ ദൈവപുത്രനെന്ന് പറഞ്ഞു പറഞ്ഞ പ്രകാരം വിഷ്ണുവിനോട് ജീവിക്കുക എന്നുള്ളത് ഞാൻ ചെയ്തതിനാണ്. എന്താ കാരണം? സഭയുടെ ചക്രം സഭയല്ല, ദൈവത്തിന്റെ ചക്രം ഈ പുസ്തകത്തിൽ, ഈ പുസ്തകത്തിലുള്ള ദൈവത്തിന്റെ ചക്രം. അത് അത് സഭയുടെയല്ല, സഭ അവരുടെ സൗകര്യം പോലെ ഉണ്ടാക്കിയതാ. ഇതിനകത്ത് ശിശുസ്ഥാനത്തെ കുറിച്ച് ഉറച്ച വാക്യം എടുത്ത് തരാമെങ്കിൽ ഇന്ന് ഈ പണി നിർത്തിയത് ഞാൻ ഇന്ന് നാളത്തെ വേണ്ടി പോകാം. ഇതെവിടെ പറയുന്നത്? ഇതിനകത്തൊന്നും പറയാത്ത കാര്യം പറഞ്ഞിട്ട് സ്വന്തമായ ചട്ടത്തിന്റെ പേരിൽ എഴുതിട്ട് എന്നോട് പറഞ്ഞ അവസാനമായി എന്നെ അവർ മടക്കി എടുക്കണമെന്നുണ്ടെങ്കിൽ ശിശുസ്ഥാനം രക്ഷയ്ക്ക് നിദാനമാണെന്ന് എഴുതി തരാമെങ്കിൽ തിരിച്ചെടുക്കാം. ഞാൻ ചോദിച്ചു, ആർ യു ഹാവ് യു ഗോൺ ഔട്ട് ഓഫ് യുവർ സെൻസസ്? ഞാൻ ചോദിച്ചു, നിങ്ങൾക്ക് ബോധം നഷ്ടപ്പെട്ടു പോയി. വചനവിരുദ്ധമായ കാര്യം ശരിയാണെന്ന് എഴുതി തരാം. എനിക്കെന്താ മനസ്സിലാക്കണമെങ്കിൽ വചനം പഠിക്കണം. പക്ഷെ ഞങ്ങളൊക്കെ വലിയ വില കൊടുത്താ, വലിയ വില കൊടുത്താത്ത പോലെ ഇന്നലെ ഞാൻ പറഞ്ഞില്ലേ, പടയിൽ പോറ്റത് മാത്രമല്ല ആ നാശം ഒരുപാട് സംഭവിച്ചു, ഒരുപാട് സംഭവിച്ചു. എന്റെ ശിഷ്യ ഞാനാണ് മരിച്ചു കഴിഞ്ഞ്, അവൻ മരിച്ചിട്ട് ഇപ്പൊ രണ്ടു വർഷമായി. ആ സ്ത്രീയെ ഞാൻ ഈ കൈകൾ കൊണ്ട് വിളിപ്പിച്ചു. ഇഷ്ടം പോലെയായിരുന്നു അവരുടെ